നിറവേറിയ പ്രവചനങ്ങൾ. 1844 വസന്തകാലത്ത് കർത്താവ് വരുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. ആ സമയം കടന്നുപോയി. കർത്താവിൻ്റെ വരവിനെ വിശ്വാസത്തോടെ നോക്കിയിരുന്നവരിൽ കുറേ സമയത്തേക്ക് സംശയവും അനിശ്ചിതത്വവും നിലനിന്നു. അവർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് ലോകം പരിഗണിക്കുകയും അവർ ഒരു വ്യാമോഹം പരിലാളിക്കുന്നുവെന്ന് തെളിയിക്കുകയും ചെയ്തു. അവരുടെ ആശ്വാസത്തിൻ്റെ ഉറവിടം അപ്പോഴും ദൈവവചനമായിരുന്നു. അനേകരും തിരുവചനം ശോധന കഴിക്കുന്നത് തുടരുകയും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ തെളിവുകൾക്ക് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നതിന് പ്രവചനങ്ങൾ പുതുതായി പഠിക്കുകയും ചെയ്തു. തങ്ങളുടെ നിലപാടിന് ഉപോത്ബലകമായിരുന്ന ദൈവവചന സാക്ഷ്യം വ്യക്തവും ബോധ്യമായതുമാണെന്നും തോന്നി. തെറ്റിക്കൂടാത്ത അടയാളങ്ങൾ ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. പാപികളുടെ മാനസാന്തരത്തിനും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായ ആത്മീയ ഉണർവിനും ഇടയാക്കിയ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ ദൂത് സ്വർഗത്തിൽ നിന്നാണെന്നുള്ളതിന് സാക്ഷ്യം വഹിച്ചു. വിശ്വാസികൾക്ക് തങ്ങളുടെ നിരാശ വിശദമാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങളുടെ കഴിഞ്ഞ അനുഭവങ്ങളിൽ ദൈവം നടത്തിയെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. രണ്ടാം വരവിൻ്റെ സമയത്തെക്കുറിച്ച് അവർക്ക് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെയും ആകാംക്ഷയുടെയും അവസ്ഥ പ്രവചനങ്ങളോട് ഇഴചേർന്ന് കിടക്കുന്നു. അവരുടെ അറിവിന് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നവ തക്ക സമയത്ത് വെളിവാക്കപ്പെടും എന്ന വിശ്വാസത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഈ പ്രവചനങ്ങളിൽ ഹബക്കൂക്ക് 2:1-4 വരെയുള്ള പ്രവചനവും ഉണ്ടായിരുന്നു. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. 1842 പ്രാരംഭത്തിൽ തന്നെ ഈ പ്രവചനത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദാനിയേലിലും വെളിപ്പാടിലുമുള്ള ദർശനങ്ങളുടെ രേഖാചിത്രം തയ്യാറാക്കുവാൻ ചാൾസ് വിച്ചിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ പ്രസിദ്ധീകരണം ഹബക്കൂക്കിനാൽ നൽകപ്പെട്ട കൽപ്പനയുടെ നിവൃത്തിയായി പരിഗണിക്കപ്പെട്ടിരുന്നു. ദർശനത്തിൻ്റെ നിർവഹണത്തിനും പ്രത്യക്ഷമായി വിളംബരമുണ്ടാകുമെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. ഒരു കാത്തിരിപ്പ് സമയം, അതേ പ്രവചനത്തിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നിരാശയ്ക്ക് ശേഷം ഈ തിരുവചനം വളരെ പ്രാധാന്യമുള്ളതായി പ്രത്യക്ഷപ്പെട്ടു. ദർശനത്തിന് ഒരു പ്രത്യേക സമയമുണ്ട്, എന്നാൽ അതിൻ്റെ അവസാനത്തിൽ അത് സംസാരിക്കും. കള്ളം പറയുകയില്ല, വിളംബരം അതിനുണ്ടാകുമെങ്കിലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം വിശ്വാസികൾക്ക് ശക്തിയുടെയും ആശ്വാസത്തിൻ്റെയും ഒരു ഉറവിടമായിരുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഓർക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും, അത് താമസിയാതെ നിവർത്തിയാകും. യെഹെസ്കേൽ 12:21, 25, 27, 28. ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്നവൻ അവരുടെ നിരാശ മുൻകൂട്ടി കണ്ട് അവർക്ക് ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും വചനങ്ങൾ നൽകിയിരുന്നത് വിശ്വസിച്ച് കാത്തിരുന്നവർ സന്തോഷിച്ചു. ആ പരീക്ഷാഘട്ടത്തിൽ അപ്രകാരമുള്ള തിരുവചന ഭാഗങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവവചനത്തിൽ ഉറപ്പോടെ പിടിച്ചുകൊള്ളുവാനും ഉപദേശിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അവരുടെ വിശ്വാസം പരാജയപ്പെടുമായിരുന്നു. മത്തായി 25 കന്യകമാരുടെ ഉപമയിലും പുനരാഗമന കാംക്ഷികളുടെ അനുഭവം വിശദീകരിച്ചിരിക്കുന്നു. 24 കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്തെന്നുള്ള തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിനുത്തരമായി ലോകചരിത്രത്തിലും സഭയിലും തൻ്റെ 1 മുതൽ 2 വരെയുള്ള കാലഘട്ടത്തിലെ അതിപ്രധാനമായ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. യെരുശലേമിൻ്റെ നാശം, സഭയുടെ മേലുള്ള അജ്ഞാന റോമയുടെയും പാപ്പാത്ത റോമയുടെയും പീഡനം, സൂര്യൻ ഇരുളുന്നതും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുന്നതും നക്ഷത്രങ്ങളുടെ വീഴ്ചയും ആണ് ഇവയെല്ലാം. അതിനുശേഷം അവൻ്റെ വരവിനെ കാത്തിരിക്കുന്ന 2 ദാസന്മാരെക്കുറിച്ച് വിശദീകരിക്കുന്ന ഉപമയെ ബന്ധപ്പെടുത്തി തൻ്റെ വരവിനെക്കുറിച്ച് സംസാരിച്ചു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരുടെ സദൃശ്യമാകും എന്ന വാക്കുകളോടെയാണ് 25 അധ്യായം ആരംഭിക്കുന്നത്. അതുതന്നെയാണ് 24 അധ്യായത്തിൻ്റെ അവസാനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന സഭയുടെ ദൃശ്യം ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. പൗരസ്ത്യ വിവാഹ രീതികളിൽ കൂടെ അവരുടെ അനുഭവത്തെ ഈ ഉപമയിൽ വിവരിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കമെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരുടെ സദൃശ്യമാകും. അവരിൽ 5 ബുദ്ധിയില്ലാത്തവരും 5 ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു തുടങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിനെന്ന ആർപ്പുവിളിയുണ്ടായി. മണവാളൻ്റെ വരവ് പ്രതിനിധീകരിച്ചത് 1 ദൂത് പ്രഖ്യാപിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലായി. കന്യകമാരുടെ പുറപ്പാട് കാണിക്കുന്നത് തൻ്റെ പെട്ടെന്നുള്ള വരവിൻ്റെ ഘോഷണത്തിൽ വളരെ വ്യാപകമായുണ്ടായ നവീകരണത്തെയാണ്. മത്തായി 24 പോലെ ഈ ഉപമയിൽ രണ്ടുതരം ജനങ്ങളെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. എല്ലാവരും ദൈവവചനമായ വിളക്കുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ പ്രകാശത്തിൽ മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ അതിനോടൊപ്പം എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ പാത്രത്തിൽ എണ്ണയും എടുത്തു. അവൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി കൊടുക്കുന്ന, പുനരുജ്ജീവിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാകുന്ന ദൈവകൃപ രണ്ടാമത്തെ കൂട്ടർക്ക് ലഭിച്ചു. ദൈവഭയത്തോടെ സത്യം ഗ്രഹിപ്പാൻ അവർ തിരുവചനം പഠിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തു. അവർക്ക് വ്യക്തിപരമായ ഒരു അനുഭവവും ദൈവത്തിലും അവൻ്റെ വചനത്തിലും വിശ്വാസവും ഉണ്ടായിരുന്നതിനാൽ നിരാശയ്ക്കോ കാലതാമസത്തിനോ അവരെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവർ തങ്ങളുടെ വിളക്കെടുത്തപ്പോൾ അതോടുകൂടെ എണ്ണയെടുത്തില്ല. അവർ വീണ്ടും വിചാരമില്ലാതെ നീങ്ങി. വിശുദ്ധ ദൂതനാൽ അവർക്ക് ഭയമുളവായി. സത്യത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം കൂടാതെയും ഹൃദയത്തിൽ കൃപയുടെ യഥാർത്ഥമായ പ്രവർത്തനം കൂടാതെയും നല്ല വികാരങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ സംതൃപ്തരായി മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ അവർ ആശ്രയിച്ചു. അവർ കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട ഉടനെ പ്രതിഫലം കിട്ടുമെന്നുള്ള പൂർണ്ണ പ്രത്യാശയോടെയാണ് പോയത്. എന്നാൽ അവർ നിരാശയ്ക്കോ കാലതാമസത്തിനോ ഒരുക്കമായിരുന്നില്ല. ശോധനയുണ്ടായപ്പോൾ അവരുടെ വിശ്വാസം പരാജയപ്പെടുകയും വിളക്കുകൾ മങ്ങുകയും ചെയ്തു. മണവാളൻ വരാൻ വൈകിയപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. മണവാളൻ്റെ താമസത്തെ പ്രതിനിധീകരിക്കുന്നത് കാലതാമസത്തെയും കർത്താവിൻ്റെ വരവിൻ്റെ പ്രതീക്ഷയിൽ തോന്നിക്കുന്ന താമസം മൂലമുള്ള നിരാശയുമാണ്. ഈ അനിശ്ചിത കാലയളവിൽ ഇരുമനസ്സുള്ളവരും ഉപരിപ്ലവ ചിന്താഗതിക്കാരുമായവരുടെ താൽപ്പര്യം പെട്ടെന്ന് വ്യതിചലിക്കുവാൻ തുടങ്ങുകയും അവരുടെ പരിശ്രമങ്ങൾ ശിഥിലീഭവിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ വിശ്വാസം വ്യക്തിപരമായി തിരുവചന പഠനത്തിൽ ആധാരമാക്കിയിട്ടുള്ളവരുടെ പാദം പാറമേലാകിയാൽ നിരാശയുടെ തിരമാലകൾക്ക് അവരെ ഒഴുക്കിക്കളവാൻ കഴിഞ്ഞില്ല. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഒരു കൂട്ടർ തങ്ങളുടെ വിശ്വാസത്തിൽ താല്പര്യമില്ലാത്തവരും അതിനെ പരിത്യജിക്കുന്നവരും ആയിരിക്കുമ്പോൾ മറ്റേ കൂട്ടർ ക്ഷമയോടെ കൂടുതൽ വ്യക്തമായ വെളിച്ചം നൽകപ്പെടുന്നതിന് കാത്തിരുന്നു. എങ്കിലും ശോധനയുടെ ഇരുളിൽ തങ്ങളുടെ തീഷ്ണതയും ഭക്തിയും നഷ്ടപ്പെടുന്നതുപോലെ തോന്നി. ഇരുമനസ്സുള്ളവരും ഉപരിപ്ലവ ചിന്താഗതിക്കാരും മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ പിന്നീടൊരിക്കലും ആശ്രയിക്കാൻ കഴിയാതെയായി. ഓരോരുത്തരും അവനവന് വേണ്ടി വീഴുകയോ നിൽക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ഈ സമയത്താണ് മതഭ്രാന്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. തീക്ഷ്ണതയുള്ള വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരിൽ ചിലർ ദൈവവചനം തെറ്റിക്കൂടാത്ത വഴികാട്ടിയെന്നുള്ളത് നിരസിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെടുകയും സ്വന്ത അഭിപ്രായത്തിനും ഭാവനയ്ക്കും അധീനരായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. ചിലർ അവരുടെ ആശയത്തോട് യോജിക്കാത്തവരെയെല്ലാം നിന്ദിക്കുന്ന അന്ധമായ മതഭ്രാന്തന്മാരായി. പുനരാഗമന കാംക്ഷികളിൽ നിന്നും ഇവരുടെ ഭ്രാന്തമായ ആശയങ്ങൾക്ക് യാതൊരു സഹതാപവും ലഭിച്ചില്ല. അവർ സത്യത്തിന് അപമാനം വരുത്തുന്നവരായിത്തീർന്നു. ദൈവവേലയെ നശിപ്പിക്കുന്നതിനും എതിർക്കുന്നതിനും സാത്താൻ ഈ വഴി അന്വേഷിക്കുകയായിരുന്നു. പുനരാഗമന ദൂത് ഘോഷണത്താൽ വലിയ ഉണർവുണ്ടായി. ആയിരക്കണക്കിന് പാപികൾ മാനസാന്തരപ്പെട്ടു. വിശ്വസ്തരായ മനുഷ്യർ ഈ കാലതാമസത്തിൽ പോലും സത്യം ഘോഷിക്കുന്ന വേലയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. ദുഷ്ടതയുടെ അധിപന് അവൻ്റെ അനുയായികളെ നഷ്ടപ്പെട്ടു. ദൈവവേലയ്ക്ക് അപമാനം വരുത്തുവാൻ വിശ്വാസികളെന്ന് അഭിമാനിച്ച ചിലരെ വഞ്ചിച്ച് മതഭ്രാന്തിൻ്റെ പാരമ്യത്തിലേക്ക് നയിച്ചു. അപ്പോൾ അവൻ്റെ അനുയായികൾ തെറ്റ് കണ്ടുപിടിക്കുന്നതിനും എല്ലാ പരാജയങ്ങളും നിവൃത്തിയാകാത്ത കാര്യങ്ങളും പുനരാഗമനകാംക്ഷികളെയും അവരുടെ തെറ്റായ വിശ്വാസത്തെയും ഊതിവീർപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതിന് സദാ തയ്യാറായി നിലകൊണ്ടു. എത്രയും വലിയ കൂട്ടത്തെ അവൻ ചേർക്കുകയും അവൻ്റെ ശക്തി അവരുടെ ഹൃദയങ്ങളെ നിയന്ത്രിച്ചിരിക്കെ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ചേർക്കുവാൻ അവന് സാധിക്കുകയും എല്ലാ വിശ്വാസികളുടെയും പ്രതിനിധി എന്ന നിലയിൽ വലിയ നേട്ടം അവന് ലഭിക്കുകയും ചെയ്തു. സാത്താൻ സഹോദരന്മാരെ കുറ്റം പറയുന്നവനാണ്. ദൈവമക്കളുടെ കുറ്റങ്ങളും കുറവുകളും ഉയർത്തിപ്പിടിക്കുന്നതിന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ആത്മാവാണ്. അവരുടെ നല്ല പ്രവൃത്തികളെ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ മൗനമായിരിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ സാത്താൻ അതിനെതിരായി കർമ്മോന്മുഖനാണ്. ദൈവപുത്രന്മാർ ദൈവം മുമ്പാകെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സാത്താനും വരുന്നു. ഓരോ ഉണർവ് യോഗത്തിലും ഹൃദയശുദ്ധിയില്ലാത്തതും സമീകൃത മനസ്സില്ലാത്തതുമായവരെയും കൊണ്ടുവരാൻ അവൻ തയ്യാറാകുന്നു. അവർ ചില സത്യങ്ങൾ സ്വീകരിക്കുകയും വിശ്വാസികളായി തീരുകയും ചെയ്യുമ്പോൾ സാത്താൻ അവരിൽ കൂടെ ജാഗ്രതയില്ലാത്തവരെ സിദ്ധാന്തങ്ങൾ വഴി വഞ്ചിക്കുന്നു. ദൈവമക്കളുമായുള്ള കൂട്ടുകെട്ടുകൊണ്ടോ ആരാധന സ്ഥലത്തോ കർത്തൃമേശയ്ക്ക് ചുറ്റും കാണപ്പെടുന്നതിനാലുമോ ഒരു മനുഷ്യനും സത്യക്രിസ്ത്യാനിയായി തീരുന്നില്ല. ഏറ്റവും വിശുദ്ധ അവസരങ്ങളിൽ സാത്താൻ പലപ്പോഴും തനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അനുയായികളുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിരിക്കും. സ്വർഗീയ നഗരത്തിലേക്കുള്ള യാത്രയിൽ ദൈവമക്കൾ വയ്ക്കുന്ന ഓരോ ചുവടിലും സാത്താൻ അവരോട് മത്സരിക്കുന്നു. ഗൗരവമേറിയ പ്രതിബന്ധങ്ങൾ നേരിടാതെ ഒരു നവീകരണവും സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പൗലോസിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോസ്തലൻ എവിടെ സഭ സ്ഥാപിച്ചുവോ അവിടെ വിശ്വാസം സ്വീകരിച്ചെന്ന് അഭിമാനിച്ചവർ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദുരുപദേശം കൊണ്ടുവരികയും അത് സ്വീകരിച്ചിരുന്നെങ്കിൽ സത്യത്തോടുള്ള സ്നേഹം ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. ദൈവം നേരിട്ട് സംസാരിച്ചു എന്നവകാശപ്പെട്ട മതഭ്രാന്തന്മാരാൽ ലൂഥറും കടുത്ത നിരാശയും വൈഷമ്യങ്ങളും സഹിച്ചു. ആകയാൽ ഇങ്ങനെയുള്ളവർ അവരുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും തിരുവചന സാക്ഷ്യത്തിനുപരിയായി സ്ഥാനം നൽകി. വിശ്വാസത്തിലും അനുഭവത്തിലും കുറവുള്ളവരെങ്കിലും ഗണനീയമായ സ്വയം പര്യാപ്തതയുള്ളവരും പുതിയ വസ്തുതകളെ കേൾക്കുവാനും പറയുവാനും താല്പര്യം കാണിച്ചവരും പുതിയ ഉപദേശകരുടെ അഭിനയ രീതികളാൽ വഞ്ചിക്കപ്പെടുകയും സാത്താൻ്റെ അനുയായികളോട് ചേർന്ന് ദൈവം ലൂഥറിലൂടെ പണിതുയർത്തിയവയെ അവരുടെ പ്രവൃത്തികളാൽ നശിപ്പിച്ചു കളയുകയും ചെയ്തു. വെസ്ലി കുടുംബവും അവരോടൊപ്പം തങ്ങളുടെ വിശ്വാസത്താലും സ്വാധീനത്താലും ലോകത്തെ അനുഗ്രഹിച്ച മറ്റുള്ളവരും ഓരോ പടിയിലും സാത്താൻ്റെ വഞ്ചനയെ നേരിട്ടു. എല്ലാ തരത്തിലുമുള്ള മതഭ്രാന്തം കാട്ടാൻ അത്യാവേശമുള്ളവരെയും ബുദ്ധിയുടെ സമനില തെറ്റിയവരെയും വിശുദ്ധരല്ലാത്തവരെയും സാത്താൻ ഈ വഞ്ചനയ്ക്ക് ഉപയോഗിച്ചു. മതഭ്രാന്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിച്ചവരോട് വില്യം മില്ലർക്ക് യാതൊരു സഹതാപവും ഇല്ലായിരുന്നു. ഏതാത്മാവിനെയും ദൈവവചനത്താൽ ശോധന കഴിക്കണമെന്ന് ലൂഥറിനോടൊപ്പം അദ്ദേഹവും പ്രസ്താവിച്ചു. ഈ കാലത്ത് ചില മനസ്സുകളിന്മേൽ സാത്താന് വലിയ ശക്തിയുണ്ട് എന്നും അവർ ഏതാത്മാവിൽ നിന്നുള്ളവരെന്നും നാം എങ്ങനെ അറിയും? ബൈബിൾ ഉത്തരം പറയുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അനേകം ആത്മാക്കൾ ലോകത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആത്മാക്കളെ ശോധന കഴിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ഈ ലോകത്തിൽ ജീവിപ്പാൻ നമ്മെ നടത്താത്ത ആത്മാവൊന്നും ക്രിസ്തുവിൻ്റെ ആത്മാവല്ല. ഈ വന്യമായ പ്രസ്ഥാനങ്ങളുമായി സാത്താന് അഭേദ്യമായി ബന്ധമുള്ളതായി എനിക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമായി. പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നടിക്കുന്ന നമ്മിൽ പലരും മനുഷ്യരുടെ പാരമ്പര്യത്തെ അനുകരിക്കുകയും അഭിനയമൊന്നുമില്ലാത്ത മറ്റുള്ളവരെ പോലെ സത്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരുമാണ് എന്ന് മില്ലർ പറഞ്ഞു. വ്യാജ ആത്മാവ് നമ്മെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു മനുഷ്യൻ തനിക്ക് സത്യമുണ്ടെന്ന് ചിന്തിക്കുകയും തെറ്റിലായിരിക്കുകയും ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ എന്ത്? ഞങ്ങൾ ഉത്തരം പറയുന്നു, ആത്മാവും വചനവും സമ്മതിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവവചനത്താൽ സ്വയം വിധിക്കുന്നെങ്കിൽ മുഴുവൻ വചനവുമായി പൂർണ്ണമായി യോജിക്കുന്നതായി കാണുകയും എന്നിട്ട് അയാൾക്ക് സത്യമുണ്ടെന്ന് വിശ്വസിക്കുകയും വേണം. എന്നാൽ തന്നെ നയിക്കുന്ന ആത്മാവ് മുഴുവൻ ഗ്രന്ഥത്തിലേക്കോ അഥവാ ദൈവത്തിൻ്റെ ന്യായപ്രമാണവുമായി ഒത്തുചേർന്ന് പോകുന്നതായി കാണുന്നില്ലെങ്കിൽ അവൻ സാത്താൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിപ്പാൻ വളരെ സൂക്ഷ്മതയോടെ നടക്കട്ടെ. ക്രൈസ്തവ ലോകത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അകമയുള്ള നൈർമല്യത്തിൻ്റെ തെളിവുകൾ എനിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് ഒരു ജ്വലിക്കുന്ന നേത്രത്തിൽ നിന്നും നനഞ്ഞ കവിൾത്തടത്തിൽ നിന്നും ഒരു ഗദ്ഗദ വാക്കിൽ നിന്നുമാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ അതിൻ്റെ ശത്രുക്കൾ മതഭ്രാന്തിൻ്റെ എല്ലാ തിന്മകളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർക്ക് എതിരായി ആരോപിച്ചു. പുനരാഗമന ദൂതഘോഷണത്തിന് എതിരി നിന്നവരും ആ വഴി തന്നെ സ്വീകരിച്ചു. മതഭ്രാന്തന്മാരുടെയും തീവ്രവാദികളുടെയും തെറ്റുകളെ പെരുപ്പിച്ചു കാട്ടുകയും തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ തൃപ്തരാകാതെ സത്യത്തോട് യാതൊരു ചായവുമില്ലാത്ത അനാശാസ്യമായ വാർത്തകൾ അവർ പ്രചരിപ്പിച്ചു. അന്നവരെ അതിന് പ്രേരിപ്പിച്ചത് മുൻവിധിയും വെറുപ്പുമായിരുന്നു. ക്രിസ്തു വാതിൽക്കൽ എന്നുള്ള ദൂതഘോഷണം അവരുടെ സമാധാനത്തെ ഹനിച്ചു. അത് ശരിയായിരിക്കുമെന്ന് അവർ ഭയപ്പെടുകയും അങ്ങനെയാകാതിരിപ്പാൻ അവർ ആശിക്കുകയും ചെയ്തു. അതായിരുന്നു പുനരാഗമനകാംക്ഷികൾക്കും അവരുടെ വിശ്വാസത്തോടുമുള്ള പോരിൻ്റെ രഹസ്യം. ചില മതഭ്രാന്തന്മാർ പുനരാഗമനകാംക്ഷികളോട് ചേർന്നു എന്നത് ഈ വിശ്വാസം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വരുത്തുന്നില്ല. പൗലോസിൻ്റെയും ലൂഥറിൻ്റെയും കാലത്ത് മതഭ്രാന്തന്മാരും വഞ്ചകന്മാരും സഭയിൽ കടന്നുകൂടിയിരുന്നു. അത് അവരുടെ വേലയെ കുറ്റം വിധിക്കാൻ പറ്റിയ ഒരു കാരണമായിരുന്നില്ല. ദൈവജനം നിദ്രയിൽ നിന്നുണർന്ന് മാനസാന്തരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വേല ആത്മാർത്ഥമായി ആരംഭിക്കുകയും ചെയ്യട്ടെ. യേശുവിൽ എന്ന പോലെ സത്യത്തെ പഠിക്കുന്നതിനായി അവർ തിരുവെഴുത്തുകളെ പരിശോധിക്കട്ടെ. അവർ ദൈവമുമ്പാകെ പൂർണ്ണമായും സമർപ്പിക്കട്ടെ. സാത്താൻ ഇപ്പോഴും ജാഗരൂകനും ഉണർവുള്ളവനുമായിരിക്കുന്നുവെന്നുള്ളതിന് തെളിവ് ആവശ്യമില്ല. അതോടൊപ്പം വീണുപോയ എല്ലാ ദൂതന്മാരെയും വിളിച്ചുകൊണ്ട് സാധ്യമായ എല്ലാ വഞ്ചനയോടും കൂടെ അവൻ്റെ ശക്തി പ്രകടിപ്പിക്കും. മതഭ്രാന്തിനും വിഭജനത്തിനും നിദാനമായത് രണ്ടാം വരവിൻ്റെ ഘോഷണമല്ല. 1844 വേനൽക്കാലത്ത് പുനരാഗമനകാംക്ഷികൾ തങ്ങളുടെ യഥാർത്ഥ നിലപാടിനെക്കുറിച്ച് സംശയവും ഉത്കണ്ഠയും ഉള്ളവരായപ്പോഴാണ് അത് സംഭവിച്ചത്. ഒന്നാം ദൂതൻ്റെ ദൂതഘോഷണവും അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയും മതഭ്രാന്തിനെയും ഭിന്നിപ്പിനെയും നേരിട്ട് അടിച്ചമർത്തി. ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവർ ഒത്തൊരുമയുള്ളവരായിരുന്നു. അവരുടെ ഹൃദയം അവർ വേഗത്തിൽ കാണും എന്ന് പ്രതീക്ഷിച്ചിരുന്ന യേശുവിനോടും പരസ്പരമുള്ള സ്നേഹത്താലും നിറഞ്ഞിരുന്നു. ഏത് മാനുഷിക സ്വാധീനത്തിനും അതീതമായി അവർക്കുണ്ടായിരുന്ന ഏക വിശ്വാസവും ഭാഗ്യകരമായ പ്രത്യാശയും അവരെ ഉയർത്തുകയും സാത്താൻ്റെ എല്ലാ വഞ്ചനയ്ക്കുമെതിരായി ഒരു കവചമായി തീരുകയും ചെയ്തു. മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. Matthew 25:5-7. 2300 സന്ധ്യയും ഉഷസും 1844 വേനൽക്കാലത്ത് അവസാനിക്കുമെന്ന് ആദ്യം കരുതിയിരുന്നു. അതിനുശേഷം അതേ വർഷത്തിലെ ശരത്കാലത്തിലേക്ക് ഇത് നീട്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ തിരുവചനത്തിലെ ഇതാ മണവാളൻ വരുന്നു എന്ന അതേ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ ദൂതഘോഷിച്ചു. ഈ പ്രസ്ഥാനത്തെ നയിച്ചത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ അർത്ഥശ്രഷ്ടാവ് കൊടുത്ത കൽപ്പനയുടെ കണ്ടെത്തൽ ആയിരുന്നു. ഈ കൽപ്പന 2300 സന്ധ്യയും ഉഷസും എന്ന പ്രവചനത്തിൻ്റെ പ്രാരംഭം കുറിച്ചു. നേരത്തെ വിശ്വസിച്ചിരുന്നതുപോലെ ഈ കൽപ്പന വർഷത്തിൻ്റെ ആരംഭത്തിലല്ല, പ്രത്യുത ക്രിസ്തുവിന് മുമ്പ് 457 ശരത്കാലത്തായിരുന്നു നിലവിൽ വന്നത്. 457 ശരത്കാലം മുതൽ കണക്കാക്കുമ്പോൾ 2300 വർഷം അവസാനിക്കുന്നത് 1844 ശരത്കാലത്താണ്. പഴയ നിയമ പുസ്തകത്തിൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് നിഴലായി കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തത്തിൽ നിന്നും ഉണ്ടായ വാദഗതികൾ വിരൽ ചൂണ്ടുന്നത് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്നത് ശരത്കാലത്ത് തന്നെ സംഭവിക്കണം എന്നതായിരുന്നു. ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മാതൃകകൾ ഈ രീതിയിൽ നിറവേറിയതുകൊണ്ടാണ് ഇത് വ്യക്തമായി ശ്രദ്ധിക്കപ്പെട്ടത്. പെസക കുഞ്ഞാടിനെ അറുക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലായിരുന്നു. പൗലോസ് പറയുന്നു, നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. 1 Corinthians 5:7. പെസകയുടെ സമയത്ത് യഹോവയുടെ മുമ്പാകെ നീരാജനം ചെയ്ത ആദ്യ ഫലം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മാതൃകയായിരുന്നു. കർത്താവിൻ്റെയും അവൻ്റെ ജനത്തിൻ്റെയും ഉയർപ്പിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കൽ. 1 Corinthians 15:23. കൊയ്ത്തിന് മുമ്പേ ആദ്യഫലക്കറ്റ ശേഖരിച്ചതുപോലെയാണ് ദൈവത്തിൻ്റെ കളപ്പുരയിലേക്ക് ഭാവിയിൽ ശേഖരിക്കപ്പെടുവാൻ പോകുന്ന വീണ്ടെടുക്കപ്പെട്ടവരുടെ ആദ്യ ഫലമാകുന്ന ക്രിസ്തു. ഈ മാതൃകകൾ നിവർത്തിയായി എന്ന് മാത്രമല്ല, കൃത്യസമയത്ത് തന്നെ നിറവേറപ്പെട്ടു. 15 നൂറ്റാണ്ടുകളോളം യഹൂദന്മാരുടെ 1 March 14 നിയമിക്കപ്പെട്ട അതേ മാസം അതേ ദിവസം തന്നെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടുകൊണ്ടിരുന്നു. തൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിച്ച ക്രിസ്തു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കായി ആ വിരുന്ന് സ്ഥാപിച്ചു. ക്രൂശിക്കുന്നതിന് ദുഷ്ടന്മാരുടെ കൈകളാൽ ആ രാത്രി തന്നെ അവൻ പിടിക്കപ്പെട്ടു. നീരാജനക്കറ്റയ്ക്ക് പകരമായി നമ്മുടെ കർത്താവ് മൂന്നാം ദിവസം ഉയർത്തു. നിദ്ര കൊണ്ടവരിൽ നിന്നുള്ള ആദ്യ ഫലം ഉയർക്കപ്പെട്ട നീതിമാന്മാരുടെ ഒരു മാതൃക എന്നവണ്ണം നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. വാക്യം 20 ഫിലിപ്പിയർ 3:21. അതുപോലെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്ന നിഴലുകൾ പ്രതീകാത്മകമായി ശുശ്രൂഷകളിൽ സൂചിപ്പിച്ചിരുന്ന സമയത്ത് തന്നെ നിറവേറപ്പെടണം. മോശയിക ന്യായപ്രമാണത്തിന് കീഴിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ യഥാസ്ഥാനപ്പെടൽ അഥവാ മഹാപാപപരിഹാര ദിവസം യഹൂദമാസമായ 7-ാം മാസം 10-ാം തീയതി നടന്നു പോന്നു. ലേവ്യ 16:29-34 മഹാപുരോഹിതൻ എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപപരിഹാരം നടത്തുകയും അങ്ങനെ പാപമെല്ലാം സമാഗമന കൂടാരത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ട് മടങ്ങി വന്ന ജനങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഭൂമിയെയും പാപത്തെയും പാപികളെയും നശിപ്പിച്ച ശേഷം തന്നെ കാത്തിരിക്കുന്ന ജനങ്ങളെ നിത്യജീവൻ കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചു. മഹാപാപപരിഹാര ദിവസവും കൂടാരശുദ്ധീകരണ ദിവസവും ആയ 7-ാം മാസം 10-ാം തീയതി 1844 ഒക്ടോബർ 22-ാം തീയതി വരികയും ആ ദിവസം ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 2300 സന്ധ്യയും ഉഷസ്സിനെയും കുറിച്ചുള്ള പ്രവചനം ആ ദിനത്തിലാണ് വന്നു ചേരുന്നത് എന്ന് നേരത്തെ തന്നെ വേണ്ട തെളിവുകൾ സഹിതം സമർത്ഥിച്ചിട്ടുള്ളതിനാൽ തീരുമാനം എതിർത്തുകൂടാത്തതാണെന്ന് തോന്നി. മത്തായി 25 ഉപമയിൽ കാത്തിരിപ്പ് സമയവും മയക്കവും കഴിഞ്ഞിട്ടാണ് മണവാളൻ വരുന്നത്. ഇത് പ്രവചനത്തിൽ നിന്നും മാതൃകയിൽ നിന്നും ഉള്ള വാദഗതിയുമായി യോജിച്ചിരിക്കുന്നു. അവയുടെ സത്യാവസ്ഥയ്ക്ക് ദൃഢവിശ്വാസം നൽകി അർദ്ധരാത്രിക്കുള്ള ആർപ്പുവിളി ആയിരക്കണക്കിന് വിശ്വാസികൾ ഘോഷിച്ചു. വേലിയേറ്റം പോലെ പ്രസ്ഥാനം ദേശം മുഴുവൻ വ്യാപിച്ചു. കാത്തിരുന്ന ദൈവജനം ശരിയായി ഉണരുന്നതുവരെ അത് പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും വളരെ അകലത്തിലുള്ള സ്ഥലങ്ങളിലേക്കും ചെന്നെത്തി. സൂര്യോദയത്തിൽ മഞ്ഞുകണങ്ങൾ അപ്രത്യക്ഷമാവുന്നത് പോലെ ഈ ദൂതഘോഷണത്തിൻ്റെ മുമ്പിൽ മതഭ്രാന്ത് അപ്രത്യക്ഷമായി. വിശ്വാസികളുടെ സംശയങ്ങളും ഉത്കണ്ഠകളും നീക്കം ചെയ്യപ്പെട്ടതായും പ്രത്യാശയും ധൈര്യവും അവരുടെ ഹൃദയത്തിന് ചൈതന്യം നൽകുന്നതായും വിശ്വാസികൾ കണ്ടു. ദൈവാത്മാവിൻ്റെയും വചനത്തിൻ്റെയും സ്വാധീനം കൂടാതെ മാനുഷിക വികാര വിക്ഷോഭങ്ങളിൽ വെളിപ്പെടുന്ന പാരമ്യങ്ങളിൽ നിന്നും വേല സ്വതന്ത്രമായിരുന്നു. നിന്ദയുടെയും കർത്താവിങ്കിലേക്കുള്ള തിരിച്ചുവരവിൻ്റെയും കാലങ്ങളിൽ പൗരാണിക ഇസ്രായേൽ ദൈവദാസന്മാരിൽ നിന്നും ശാസനയുടെ ദൂത് ലഭിച്ചതിനോട് ഇത് സമാനമായിരുന്നു. ഈ സവിശേഷതകൾ ഓരോ കാലത്തും നടന്ന ദൈവവേലയെ കാണിച്ചു. അത്യാഹ്ലാദത്തേക്കാൾ ഉപരിയായി ആഴമേറിയ ഹൃദയപരിശോധന, പാപമേറ്റുപറച്ചിൽ, ലോകത്തെ വെടിയുക, കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്നതിൻ്റെ അതീവ ആത്മീയ ഭാരം, അക്ഷീണ പ്രാർത്ഥന, കലവറയില്ലാത്ത ദൈവിക സമർപ്പണം എന്നിവ അനുഭവപ്പെട്ടു. ആ വേലയെ പരാമർശിച്ചുകൊണ്ട് മില്ലർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ആഹ്ലാദിക്കുന്ന പറഞ്ഞറിയിക്കാനാവാതല്ലാത്തതും മഹത്വപൂർണവുമായ സന്തോഷം പോലെ ഇത്ര വലിയ സന്തോഷം മറ്റൊന്നുമില്ല. സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകുവാൻ പോകുന്ന ജയഘോഷത്തിന് തുല്യമായി വേറൊരു ഘോഷവുമില്ല. ഗായകന്മാർ മൗനമായിരിക്കുന്നു. അവർ സ്വർഗീയ ഗായക സംഘമായ ദൂതരോടൊന്നിച്ച് ചേരുവാൻ കാത്തിരിക്കുന്നു. അവിടെ മനോവികാര സംഘടനകളില്ലാതെ എല്ലാവരും ഏകമനസ്സും ഏകഹൃദയവുമുള്ളവരാണ്. ഈ ദൂതഘോഷണത്തിൽ പങ്കെടുത്ത മറ്റൊരാൾ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു: എല്ലായിടത്തും അത്യുന്നതനായ ദൈവമുമ്പാകെ താഴ്മയും ആഴമേറിയ ഹൃദയപരിശോധനയും ഉളവായി. അത് ലൗകിക കാര്യങ്ങളോട് വെറുപ്പുണ്ടാകുവാനും വിവാദങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാതാകുവാനും തെറ്റുകൾ ഏറ്റുപറയുകയും ക്ഷമയ്ക്കും അംഗീകാരത്തിനുമായി ദൈവമുമ്പാകെ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ വരുവാനും കാരണമാക്കി തീർത്തു. നാം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്വയം താഴ്ത്തുവാനും സാഷ്ടാംഗം വീഴുവാനും കാരണമാക്കി. യോവേലിൽ കൂടെ ദൈവം കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം സമീപിക്കുമ്പോൾ അത് വസ്ത്രത്തെയല്ല ഹൃദയത്തെ തന്നെ കീറി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും അടുത്തു വരുവാനിടയാക്കി. സഖരിയാവിൽ കൂടെ ദൈവം അരുളി ചെയ്തതുപോലെ തൻ്റെ മക്കളുടെ മേൽ കൃപയുടെയും കേണപേക്ഷിക്കലിൻ്റെയും ആത്മാവിനെ ചൊരിഞ്ഞു. അവർ കുത്തിത്തുളച്ചവെങ്കിലേക്ക് നോക്കി ദേശത്ത് വലിയ വിലാപമുണ്ടായി. കർത്താവെങ്കിലേക്ക് നോക്കിയവർ ദൈവമുമ്പാകെ തങ്ങളുടെ ആത്മാക്കളെ പീഡിപ്പിച്ചു. അപ്പോസ്തലന്മാരുടെ കാലം മുതലുള്ള എല്ലാ മതപരമായ പ്രസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ മാനുഷിക അപൂർണതയിൽ നിന്നും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും 1844 ശരത്കാലത്തേക്കാൾ അധികം സ്വതന്ത്രമായിരുന്നില്ല. ഇപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലും ആ ദൂതഘോഷണത്തിൽ പങ്കുണ്ടായിരുന്നവരും സത്യത്തിൽ അടിയുറച്ചു നിന്നവരും അനുഗ്രഹീത വേലയുടെ വിശുദ്ധ പ്രേരണയാൽ അത് ദൈവത്തിൽ നിന്ന് ഉള്ളതായിരുന്നു എന്ന സാക്ഷ്യം വഹിക്കുന്നു. മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്നുള്ള ആഹ്വാനമുണ്ടായപ്പോൾ കാത്തിരുന്നവർ എഴുന്നേറ്റ് തങ്ങളുടെ വിളക്ക് തെളിച്ചു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതീവ താൽപ്പര്യത്തോടെ ദൈവവചനം പഠിച്ചു. നിരാശപ്പെട്ടു പോയവരെ ഉണർത്തുവാനും ദൂത് സ്വീകരിപ്പാൻ ഒരുക്കുന്നതിനുമായി സ്വർഗത്തിൽ നിന്നും ദൂതന്മാരെ അയച്ചു. ദൈവവേല മാനുഷിക ബുദ്ധിയിലും പാണ്ഡിത്യത്തിലുമല്ല നിലനിന്നിരുന്നത്, പിന്നെയോ ദൈവിക ശക്തിയിലാണ്. ആദ്യം വിളി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തത് ഏറ്റവുമധികം കഴിവുകളുള്ളവരേക്കാൾ താഴ്മയും ഭക്തിയുമുള്ളവരായിരുന്നു. കർഷകർ തങ്ങളുടെ വിളവുകൾ ഉപേക്ഷിച്ചു. യന്ത്രപ്പണിക്കാർ തങ്ങളുടെ പണിയായുധങ്ങൾ മാറ്റിവെച്ചു. കണ്ണുനീരോടും ആർപ്പോടും മുന്നറിയിപ്പ് നൽകുവാനായി പുറപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിൽ അവസാനം ചേർന്നവരിൽ പലരും ആദ്യം ഈ വേലയിൽ അകൃഷ്ടരായവരായിരുന്നു. സഭകൾ പൊതുവെ ഈ ദൂതിനെതിരായി വാതിലുകൾ അടയ്ക്കുകയും ഈ ദൂത് സ്വീകരിച്ചവരിൽ വലിയൊരു കൂട്ടം ഈ ദൂതുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ദൂതുഘോഷണം ദൈവിക നടത്തിപ്പിനാൽ രണ്ടാം ദൂതിൻ്റെ ദൂതുഘോഷണത്തിന് ശക്തി പകർന്നു. മണവാളൻ വരുന്നു എന്നുള്ള ദൂതിൻ്റെ തിരുവചന തെളിവ് വ്യക്തവും ആധികാരികവും ആയതിനാൽ ഇതാ മണവാളൻ വരുന്നു എന്ന ദൂത് അത്ര വാദപ്രതിവാദത്തിന് ഇടയുള്ളതല്ലായിരുന്നു. ആത്മാവിനെ ഇളക്കിയ ഒരു വലിയ ശക്തി അതിനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടെ സംശയമോ ചോദ്യം ചെയ്യലോ ഉണ്ടായില്ല. ക്രിസ്തു വിജയശ്രീലാളിതനായി യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും പെരുന്നാളിനായി വന്ന പുരുഷാരം ഒലിവുമലയ്ക്ക് ചുറ്റും തടിച്ചുകൂടുകയും യേശുവിന് ചുറ്റും നിന്നവരോട് ചേർന്ന് ആ നാഴികയുടെ പ്രചോദനം പ്രാപിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർക്കുന്നതിൽ അവരെ സഹായിക്കുകയും ചെയ്തു. മത്തായി 21:9. അതുപോലെ ഈ യോഗങ്ങളിൽ ചിലർ ജിജ്ഞാസ കൊണ്ടും ചിലർ പരിഹസിക്കാനുമാണ് വന്നത്. എങ്കിലും മണവാളൻ വരുന്നു എന്നുള്ള ദൂത് കടന്നുവന്ന അവിശ്വാസികൾക്ക് ബോധ്യം വരുത്തുന്ന ശക്തിയോട് കൂടിയതാണെന്ന് അനുഭവവേദ്യമായി. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതും ദൈവിക അനുഗ്രഹത്തെ മാനിക്കുന്നതുമായ വിശ്വാസം ഉണ്ടായിരുന്നു. ദാഹിക്കുന്ന ഭൂമിയിൽ മഴ എന്ന പോലെ ആത്മാർത്ഥമായി അന്വേഷിച്ചവരുടെ മേൽ കൃപയുടെ ആത്മവർഷമുണ്ടായി. തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ വേഗത്തിൽ മുഖാമുഖമായി കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നവർക്കും അവർണ്ണീയമായ സന്തോഷം അനുഭവപ്പെട്ടു. വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തവരുടെ മേൽ ദൈവാനുഗ്രഹം ധാരാളമായി ചൊരിഞ്ഞപ്പോൾ മൃദുലവും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മശക്തി അവരുടെ ഹൃദയങ്ങളെ ഉരുക്കി. സൂക്ഷ്മതയോടും വിശുദ്ധിയോടും കൂടെ ദൂത് സ്വീകരിച്ചവർ തങ്ങളുടെ കർത്താവിനെ എതിരേൽപ്പാൻ പ്രതീക്ഷിച്ച സമയം വരെ എത്തി. ഓരോ പ്രഭാതത്തിലും തങ്ങളുടെ പ്രഥമ കർത്തവ്യം അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അവർ ഒരുമനപ്പെട്ട് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചു. അവർ പലപ്പോഴും ദൈവവുമായി ബന്ധപ്പെടുന്നതിന് വിജനസ്ഥലങ്ങളിൽ കൂടി വരികയും തങ്ങളുടെ മധ്യസ്ഥതയുടെ ശബ്ദം കൃഷിയിടങ്ങളിൽ നിന്നും മറ്റും സ്വർഗത്തിലേക്ക് ഉയരുകയും ചെയ്തു. രക്ഷകന്റെ അംഗീകാരത്തിന്റെ ഉറപ്പ് അവർക്ക് ഭക്ഷണത്തെക്കാൾ കൂടുതൽ ആവശ്യമായിരുന്നു. മനസ്സിനെ ഇരുളാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് മാറുന്നതുവരെ അവർ വിശ്രമിക്കുമായിരുന്നില്ല. അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയെന്ന് തോന്നിയപ്പോൾ അവർ സ്നേഹിച്ച ക്രിസ്തുവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. എന്നാൽ വീണ്ടും നിരാശയ്ക്കായി അവർ വിധിക്കപ്പെട്ടിരുന്നു. പ്രതീക്ഷിച്ച സമയം കടന്നുപോയി. അവരുടെ രക്ഷകൻ പ്രത്യക്ഷനായില്ല. പതറാത്ത ആത്മവിശ്വാസത്തോടുകൂടി അവർ തൻ്റെ വരവിനെ നോക്കിയിരിക്കുകയും അവർ ഇപ്പോൾ കല്ലറയ്ക്കിൽ വന്ന് കല്ലറ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് കരഞ്ഞ മറിയെപ്പോലെ അവർക്ക് തോന്നി. യോഹന്നാൻ 20:13. ദൂത് ശരിയാണോ എന്നൊരു ഭയവും സംഭ്രമവും അവിശ്വസിച്ചവരെ ഒരു കാലത്തേക്ക് നിയന്ത്രിച്ചു. അത് കുറേ കാലം കഴിഞ്ഞിട്ടും അവരെ വിട്ടുമാറിയില്ല. ആദ്യം അവർ നിരാശപ്പെട്ടവരെ എതിർക്കുവാൻ തുനിഞ്ഞില്ല. എന്നാൽ ദൈവകോപത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഭീതികളിൽ നിന്നും മാറിയിട്ട് അവരെ പരിഹസിക്കുകയും ശാസിക്കുകയും ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ പെട്ടെന്നുള്ള വരവിൽ വിശ്വസിക്കുന്നുവെന്ന് അഭിമാനിച്ച വലിയൊരു കൂട്ടം തങ്ങളുടെ വിശ്വാസം ത്യജിച്ചു. വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നവർ തങ്ങളുടെ അഹന്തയ്ക്ക് ക്ഷതമുണ്ടാകിയാൽ ലോകത്തിൽ നിന്നും ഓടിപ്പോകുന്നത് പോലെ തോന്നി. യോനയെപ്പോലെ ദൈവത്തിന് വിരോധമായി പരാതി പറയുകയും ജീവനേക്കാൾ മരണത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവവചനത്തിന് അനുസൃതമല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മേൽ വിശ്വാസം ഉറപ്പിച്ചവർ ഇപ്പോൾ അവർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിയാനം വരുത്തുവാൻ സന്നദ്ധരായി. പരിഹാസികൾ ബലഹീനരെയും ഭീരുക്കുളെയും തങ്ങളുടെ അണികളിലേക്ക് നേടി. ഇപ്പോൾ പ്രതീക്ഷയ്ക്കും ഭയത്തിനും ഇനിമേലിടമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിൽ അവർ ഒരുമിച്ചു നിന്നു. കാലം കടന്നുപോയി, കർത്താവ് വന്നതുമില്ല. ലോകം അനേകായിരം വർഷങ്ങൾ ഇങ്ങനെ നിലനിന്നേക്കാം. ആത്മാർത്ഥമായുള്ള വിശ്വാസികൾ ക്രിസ്തുവിന് വേണ്ടി അവർക്കുള്ളതെല്ലാം ത്യജിക്കുകയും അവൻ്റെ സാന്നിധ്യം മുൻകാലത്തേക്കാൾ അധികം പങ്കിടുകയും ചെയ്തു. അവർ വിശ്വസിച്ചതുപോലെ ലോകത്തിന് അവസാന മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ദിവ്യനാഥൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും സമൂഹത്തിലേക്ക് വേഗം ചേർക്കപ്പെടുവാൻ പ്രതീക്ഷിച്ച് ദൂത് സ്വീകരിക്കാത്തവരുടെ സമൂഹത്തിൽ നിന്നും ഒരു വലിയ പരിധിവരെ പിൻവാങ്ങി. അതീവ താൽപ്പര്യത്തോടെ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ വന്നില്ല. ഇപ്പോൾ ജീവിതഭാരങ്ങളും കരുതലുകളും ഉത്കണ്ഠകളും വീണ്ടും ഏറ്റെടുക്കുകയും പരിഹാസലോകത്തിൻ്റെ നിന്ദയും അവഹേളനവും സഹിച്ച് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു കഠിന ശോധനയായിരുന്നു. എന്നാൽ ഈ നിരാശ കർത്താവിൻ്റെ ഒന്നാം വരവെങ്കിൽ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവത്തേക്കാൾ വലുതല്ല. യേശു വിജയശ്രീലാളിതനായി യെരുശലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ താൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കയറി ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും തങ്ങളെ ഉടൻ തന്നെ വിടുവിക്കുമെന്ന് തൻ്റെ അനുഗാമികൾ വിശ്വസിച്ചു. ഉന്നത പ്രത്യാശയോടും സന്തുഷ്ട പ്രതീക്ഷയോടും അവർ തങ്ങളുടെ രാജാവിനെ മാനിക്കുവാൻ പരസ്പരം പോരാടി. അനേകരും തങ്ങളുടെ മേലങ്കി രാജാവിനെ മാനിക്കുവാൻ വഴിയിൽ പരവതാനിയായി വിരിക്കുകയും കുരുത്തോല വിതറുകയും ചെയ്തു. അവർ സന്തോഷഭരിതരായി ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ആർത്തുഘോഷിച്ചു. ഈ ആഹ്ലാദ ആരവത്തിൽ കോപിഷ്ഠരായ പരീശന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരെ ശ്വാസിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. ലൂക്കോസ് 19:40. പ്രവചനം നിവൃത്തിയാകണം. ശിഷ്യന്മാർ ദൈവോദ്ദേശം നിർവഹിക്കുകയായിരുന്നു. എങ്കിലും അവർക്ക് ലഭിച്ചത് കൈപ്പേറിയ ഒരു നിരാശയായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രക്ഷകന്റെ മനോവ്യഥയോടുകൂടിയ മരണവും അവനെ കല്ലറയിൽ വയ്ക്കുന്നതും അവർ കണ്ടു. അവരുടെ പ്രതീക്ഷകൾ ആ ഒരു കാര്യത്തിൽ നിറവേറിയില്ല. അവരുടെ പ്രത്യാശ യേശുവിനോടുകൂടെ മരിച്ചു. കർത്താവ് ജയാളിയായി കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നതുവരെ ഇതെല്ലാം പ്രവചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് അവർ ഗ്രഹിച്ചില്ല. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 17:3. പ്രവാചകനായ സഖര്യാവിൽ കൂടെ 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രസ്താവിച്ചു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. സഖര്യാവ് 9:9. ക്രിസ്തു ന്യായവിധിക്കും മരണത്തിനും വിധേയനാകാൻ പോകുകയാണെന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ പ്രവചനം നിവർത്തിയാക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുപോലെ മില്ലറും സഹപ്രവർത്തകരും പ്രവചനം നിവർത്തിക്കുകയും ലോകത്തിന് കൊടുക്കണമെന്ന് ദൈവാത്മാവ് മുൻകൂട്ടി പറഞ്ഞതായ ദൂത് അറിയിക്കുകയും ചെയ്തു. പ്രവചനങ്ങൾ അവരുടെ നിരാശയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഈ ദൂത് കൊടുക്കുവാൻ കഴിയാതെ കർത്താവിൻ്റെ വരവിന് മുമ്പായി മറ്റൊരു ദൂത് പ്രസംഗിക്കുമായിരുന്നു. 1-2 ദൂതന്മാരുടെ ദൂതുകൾ തക്ക സമയത്ത് പ്രസംഗിക്കപ്പെടുകയും അവരെക്കൊണ്ട് പൂർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിച്ച വേല നിവർത്തിക്കുകയും ചെയ്തു. സമയം കടന്നു പോകുകയും കർത്താവ് വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പുനരാഗമന ദൂതഘോഷണം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പലരും വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ മറ്റനേകർ തങ്ങളുടെ അഗ്നിശോധനയിൽ വിശ്വാസം ഉപേക്ഷിച്ച് താഴ്മയുടെ ആത്മാവ്, ഹൃദയശോധന, ലോകത്തോടുള്ള വെറുപ്പ്, ജീവിത നവീകരണം, ഇങ്ങനെ ഈ വേലയിൽ ഉൾക്കൊണ്ട സവിശേഷതകളൊക്കെയും ഈ പുനരാഗമന ദൂതഘോഷണം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തെളിയിച്ചു. പുനരാഗമന ദൂതഘോഷണത്തിൽ പരിശുദ്ധാത്മശക്തിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നുവെന്നുള്ളത് നിരസിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. പ്രവചന കാലഘട്ടങ്ങളെ കണക്കാക്കുന്നതിൽ യാതൊരു തെറ്റും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവരുടെ എതിരാളികളിൽ ഏറ്റവും സമർത്ഥന്മാർ പോലും അവരുടെ പ്രവചന വ്യാഖ്യാന രീതിയെ മറികടക്കുന്നതിൽ വിജയിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകാശിതമായിത്തീർന്ന മനസ്സോടും അതിൻ്റെ ശക്തി കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തോടുള്ള ആത്മാർത്ഥതയും പ്രാർത്ഥനയും നിറഞ്ഞ തിരുവചന പഠനത്തിലൂടെ അവർ എത്തിച്ചേർന്ന നിഗമനങ്ങളെ നിരാകരിക്കുന്നതിൽ വേദപുസ്തക തെളിവ് കൂടാതെ അവർക്ക് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. മത ഉപദേശകരുടെയും ലോകജ്ഞാനികളുടെയും ഏറ്റവും കൈപ്പേറിയ എതിർപ്പും വലിയ വിമർശനങ്ങളും അവർ ചെറുത്തുനിന്നു. വാഗ്മിത്വത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും കൂട്ടായ ശക്തികൾക്കെതിരായി ഉറച്ചു നിൽക്കുകയും മാന്യന്മാരുടെയും അധമന്മാരുടെയും നിന്ദകൾക്കും പരിഹാസങ്ങൾക്കും ഒരുപോലെ അവർ എതിരായിരുന്നു. പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇതിനു പോലും ദൈവവചനത്തിലുള്ള അവരുടെ വിശ്വാസത്തെ കൊലുക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം 40 ദിവസത്തിനുള്ളിൽ നിനവേ പട്ടണത്തെ ഉന്മൂലമാക്കും എന്ന് യോന അതിൻ്റെ തെരുവുകളിൽ പ്രസംഗിച്ചപ്പോൾ പട്ടണക്കാർ മാനസാന്തരപ്പെടുകയാൽ ദൈവം അവരുടെ കൃപാകാലം ദീർഘിപ്പിച്ചു കൊടുത്തു. യോനയിൽ കൂടെയുള്ള ദൂത് ദൈവം അയച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ഹിതപ്രകാരം തന്നെ അവരെ പരിശോധിക്കുകയും ചെയ്തു. അതുപോലെ ന്യായവിധിയുടെ ദൂത് നൽകുവാൻ ദൈവം തങ്ങളെ നയിച്ചെന്ന് പുനരാഗമന കാംക്ഷികൾ വിശ്വസിച്ചു. ആ ദൂത് ശ്രവിച്ച ഹൃദയങ്ങളെ അത് പരിശോധിക്കുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണർത്തുകയും ചെയ്തു. ഏറെക്കുറെ വ്യക്തമായിരുന്നതും എന്നാൽ ദൈവത്തിന് മാത്രം അറിവുള്ളതുമായ തൻ്റെ വരവിനെക്കുറിച്ച് ഈ ദൂത് വെറുപ്പുളവാക്കി. കർത്താവ് അപ്പോൾ വന്നിരുന്നുവെങ്കിൽ തങ്ങൾ ഏതു വശത്ത് കാണപ്പെടുമെന്ന് ഹൃദയങ്ങളെ സ്വയം പരിശോധിക്കുന്നവർക്ക് അറിയാമായിരുന്നു. ഇതാ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ അവനു വേണ്ടി കാത്തിരുന്നു, അവൻ ഞങ്ങളെ രക്ഷിക്കും എന്ന് പറയുമായിരുന്നോ? അതോ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയുമായിരുന്നോ? നാം വിശ്വസിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ ശോധന ചെയ്ത് അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുകയും ഉപദ്രവ സമയത്ത് അവർ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുമോ എന്നും അവർ ആയിരിക്കേണ്ട സ്ഥാനത്ത് അവരെ ആക്കുവാൻ സാധിക്കുമോ എന്നും ഈ ലോകത്തെ ഉപേക്ഷിച്ച് തിരുവചനത്തിൽ അടിയുറച്ച വിശ്വാസത്തോടെ ആശ്രയിക്കുകയും ചെയ്യുമോ എന്നും കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങളുടെ കഴിഞ്ഞ അനുഭവങ്ങളിൽ ദൈവം അവരെ നയിച്ചു എന്ന് അപ്പോഴും വിശ്വസിച്ചിരിക്കുന്നവരെപ്പറ്റി വില്യം മില്ലർ പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ജീവിക്കുകയാണെങ്കിൽ ദൈവത്തോടും മനുഷ്യനോടും സത്യസന്ധമായി മുമ്പത്തെ പോലെ ഇനിയും ചെയ്യണം. ഞാൻ എൻ്റെ വസ്ത്രം ആത്മാക്കളുടെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു എന്ന് പ്രത്യാശിക്കുന്നു. അത് എൻ്റെ അധികാരത്തിലായിരിക്കുന്നിടത്തോളം ഞാൻ അവരുടെ ശിക്ഷാവിധിയിൽ നിന്നും സ്വതന്ത്രനാണ്. ഞാൻ 2 പ്രാവശ്യം നിരാശപ്പെട്ടുവെങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെടുകയോ അധൈര്യപ്പെടുകയോ ചെയ്തില്ല. ഈ ദൈവമനുഷ്യൻ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വരവിലുള്ള എൻ്റെ പ്രത്യാശ എക്കാലത്തെയും പോലെ ശക്തമാണ്. അനേക വർഷത്തെ പരിഗണനയ്ക്ക് ശേഷം എൻ്റെ വിശുദ്ധ കർത്തവ്യമെന്ന് തോന്നിയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സ്നേഹത്തിലും സഹവിശ്വാസിയോടുള്ള സ്നേഹത്താലും ദൈവത്തോടുള്ള കർത്തവ്യ ബോധത്താലും അത്രേ. ഒന്നെനിക്കറിയാം, ഞാൻ വിശ്വസിച്ചതല്ലാതെ മറ്റൊന്നും പ്രസംഗിച്ചില്ല. ദൈവം എന്നോട് കൂടെയുണ്ട്. വേലയിൽ അവൻ്റെ ശക്തി പ്രകാശിപ്പിക്കുകയും അനേകം നന്മ ചെയ്യുകയും ചെയ്തു. അനേകായിരങ്ങൾ മനുഷ്യദൃഷ്ടിയിൽ അക്കാലത്തെ പ്രസംഗത്തിൻ്റെ ഫലമായി തിരുവെഴുത്തുകളെ പഠിക്കുവാൻ ഇടയായിത്തീരുകയും തന്മൂലം വിശ്വാസത്താലും ക്രിസ്തുവിൻ്റെ രക്തത്താലും ദൈവത്തോട് നിരപ്പാകുകയും ചെയ്തു. ഞാൻ ഒരിക്കലും അഹങ്കാരികളുടെ പ്രീതിക്ക് ആഗ്രഹിക്കുകയോ ലോകത്തിൻ്റെ നീരസത്തിൽ വ്യാകുലപ്പെടുകയോ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ അവരുടെ ആനുകൂല്യം വാങ്ങുകയോ എൻ്റെ കർത്തവ്യത്തിനപ്പുറമായി അവരുടെ വിദ്വേഷത്തെ ആകർഷിക്കുകയോ ചെയ്യുകയില്ല. അവരുടെ കയ്യാൽ ജീവഹാനി വരുമെന്ന് ചിന്തിക്കുകയോ ദൈവം തൻ്റെ നല്ല നടത്തിപ്പിൽ അപ്രകാരം കൽപ്പിക്കുകയാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന ചിന്തയാൽ പിന്മാറുകയോ ചെയ്യുകയില്ല. തങ്ങൾക്ക് ലഭിച്ചതായ വെളിച്ചത്തെ പെട്ടെന്ന് നിഷേധിച്ച് പുനരാഗമന പ്രസ്ഥാനത്തെ തള്ളിക്കളയാത്തവരോടൊപ്പം തൻ്റെ ആത്മാവ് അപ്പോഴും വസിച്ചിരുന്നു. ഈ പ്രതിസന്ധിയിൽ ശോധന ചെയ്യപ്പെട്ട് കാത്തിരിക്കുന്നവർക്ക് ധൈര്യവും മുന്നറിയിപ്പും എബ്രായ ലേഖനം നൽകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. എബ്രായർ 10:35-39. കർത്താവിൻ്റെ വരവിൻ്റെ സാമീപ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന വാക്കുകളിൽ നിന്നും ഈ പ്രബോധനം അന്ത്യകാല സഭയ്ക്കുള്ളതാണെന്ന് തെളിഞ്ഞു. വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല എന്നത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് അല്പകാല താമസമുണ്ടാകുമെന്ന് തോന്നും പോലെയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പുനരാഗമന കാംക്ഷികളുടെ അനുഭവങ്ങളുമായി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യോജിപ്പുള്ളതാണ്. ഇവിടെ സംബോധന ചെയ്യപ്പെട്ട ജനങ്ങൾ വിശ്വാസ തകർച്ചയിലായിരുന്നു. അവൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിനെയും അവൻ്റെ വചനത്തെയും അനുഗമിക്കുന്നതിൽ ദൈവ ഇഷ്ടം ചെയ്തു എങ്കിലും തങ്ങളുടെ കഴിഞ്ഞ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ മുമ്പിലുള്ള വഴി തിരിച്ചറിയുവാൻ കഴിയുന്നതിൽ അവർ പരാജയപ്പെടുകയും ദൈവം തന്നെ അവരെ നയിച്ചിരുന്നുവോ എന്ന് സംശയിക്കുവാൻ തക്കവണ്ണം അവർ പരീക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന വചനം ഈ സമയത്ത് വളരെ പ്രായോഗികമായിരുന്നു. അർദ്ധരാത്രിക്കുള്ള ആർപ്പുവിളി അവരുടെ പാതയിൽ ശോഭയേറിയ പ്രകാശം നൽകി. മുദ്രയിടപ്പെട്ടിരുന്ന പ്രവചനങ്ങൾ തുറക്കപ്പെടുന്നത് അവർ കാണുകയും അതിവേഗം നിറവേറിക്കൊണ്ടിരുന്ന ലക്ഷണങ്ങൾ ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. അവർ കാഴ്ചയാൽ എന്ന പോലെ നടന്നു. എന്നാൽ ഇപ്പോൾ നിരാശയ്ക്ക് അടിമപ്പെട്ട അവർക്ക് ദൈവത്തിലും തൻ്റെ വചനത്തിലും മാത്രമേ നിൽക്കുവാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ച് പുനരാഗമന ദൂതഘോഷണം സാത്താനിൽ നിന്നുള്ളതാണെന്ന് പറയുവിൻ എന്ന് പരിഹാസികൾ പറഞ്ഞു. എന്നാൽ ദൈവവചനം പ്രഖ്യാപിച്ചു, ആരെങ്കിലും പിന്മാറിയാൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കുകയും അതിനോടുകൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മശക്തിയെ നിരസിക്കുകയും ചെയ്ത് അവരെ നാശത്തിലേക്കാണ് നയിച്ചത്. നിങ്ങളുടെ ആത്മവിശ്വാസം തള്ളിക്കളയരുത് എന്ന പൗലോസിൻ്റെ വാക്കുകൾ അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തി. നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അല്പസമയം കഴിഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവർ ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിച്ചത്തെ മുറുകെ പറ്റുകയും അവൻ്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുകയും തിരുവചനം തുടർന്ന് ശോധന കഴിക്കുകയും കൂടുതൽ വെളിച്ചം ലഭിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് അവരുടെ സുരക്ഷിതമായ ഏകമാർഗം.